ஓம் சாந்தி. 7/4/2025 பிரபாத முரளி. மதுரமாய குட்டிகளே, ஏற்றவும் நல்ல தெய்வீக குணமான சாந்தமாய் இருக்க, அதிகம் சப்தத்திலேக்க போகாதிக்க, மதுரமாய் சம்சாரிக்க. நீங்கள் குட்டிகள் இப்போ டோக்கியில் நின்று மூவியும் மூவியில் நின்று சைலன்ஸிலேக்கும் போவுகையான. அதுகொண்டு கூடுதல் சப்தத்திலேக்கு போகருது. சோத்யம் முக்கியமாய ஏது தாரணையுடைய ஆதாரத்திலான சர்வ தெய்வீக குணங்களும் ஸ்வதவே வருநது. உத்தரம் பவித்ரதையுடைய தாரணையான முக்கியமாயிட்டுள்ளது. தேவதகள் பவித்ரமான, அதுகொண்டு அவரில் தெய்வீக குணங்கள் உண்டு. ஈ லோகத்தில் ஆரிலும் தெய்வீக குணங்கள் உண்டாகுக சாத்தியமல்ல. ராவண ராஜ்யத்தில் தெய்வீக குணம் எவிட நின்று வரானான? நீங்கள் ராயல் குட்டிகள் இப்போ தெய்வீக குணங்கள் தாரண செய்து கொண்டிருக்கையான. கீதம் போலாநாதனேக்காளும் வேறிட்டதாயி மற்றாரும் இல்ல. ஓம் சாந்தி. இப்போ குட்டிகள் மனசிலக்கோ, மோசமாயதினே சரியாக்கி மாற்றினது ஒராள் தன்னையான. பக்தி மார்க்கத்தில் அநேகருடைய அடுத்தேக்கு போகுது. எத்த தீர்த்த யாத்திரகள் எல்லாம் செய்யுது. மோசமாயதினே சரியாக்கி மாற்றினது, பதீதரே பாவனமாக்கி மாற்றினது ஒராள் மாத்திரமான. சத்கதி தாதாவ் கைட் லிபரேட்டர் ஆ ஒன்னான. இப்போ பாடனுமுண்டு அநேக மனுஷர் அநேக தர்மம் மடம் மார்க்கம் சாஸ்திரங்கள் உள்ளது காரணம் அநேக வழிகள் அன்வேஷிச்சு கொண்டிருக்கோம். சுகத்தினும் சாந்திக்கும் வேண்டி சத்சங்கங்களில் போகாறுண்டல்லோ. ஆராணோ போகாத்தது அவர் மாயாவி லஹரியில் தன்னை உன்மத்தராய் இருக்கோம். இதும் நீங்கள் குட்டிகள்க்கறியாம், இப்போ கலியுகத்தின் அவசானமான. மனுஷர்க்கு இது அறியுகையில்ல. சதியுகம் எப்போழான உண்டாகிறது? இப்போ எந்த இதாணில் சில குட்டிகளுக்கு மனசிலக்கன் சாதிக்கும். புதிய லோகத்தில் சுகவும் பழைய லோகத்தில் துக்கவும் தீர்ச்சியாயும் உண்டாகும். ஈ பழைய லோகத்தில் அநேக மனுஷருண்டு, அநேக தர்மவும் உண்டு. நீங்கள் மட்டவர்க்கும் மனசிலக்கி கொடுக்குவான் சாதிக்கணும். இது கலியுகமான. சத்யுகம் கழிஞ்சு போயிருக்கோம். அவிடே ஒரே ஒரு ஆதி சனாத்தன தேவி தேவதா தர்மமாயிருந்து, வேற ஒரு தர்மவும் உண்டாயிருந்தில்ல. பாபா அநேக தவண மனசிலக்கி தந்திட்டு வீண்டும் மனசிலக்கி தருந்து. ஆறு வந்தாலும் அவர்க்கு புதிய லோகத்தின் பழைய லோகத்தின் வித்தியாசம் காணிச்சு கொடுக்கணும். அவர் எந்த தன்னை பண்ணாலும், சிலர் 10,000 வருஷத்தின் ஆயுசென்னு பரையுது, சிலர் 30,000 வருஷத்தின் ஆயுசென்னு பரையுது. அநேக அபிப்பிராயங்களாணோ. இப்போ அவருடைய அடுத்துள்ளது சாஸ்திரங்கள அபிப்பிராயம் தன்னையான. அநேக சாஸ்திரம் அநேக அபிப்பிராயம். மனுஷருடைய அபிப்பிராயம் அல்லே. சாஸ்திரங்களும் எழுதியது மனுஷர் தன்னையல்லே. சத்யுகத்தில் தேவி தேவதா தர்மமான உண்டாவுக. அவரை மனுஷரென்னும் பறையான் சாதிக்கல. அதனால் இப்போ ஏது மித்ர சம்பந்திகளே காணுகையாணிலும் அவர்க்கிருந்து இது கேள்விச்சு கொடுக்கணும். சிந்திக்கேண்ட காரியமான. புதிய லோகத்தில் எத்த குறச்சு மனுஷரே உண்டாயிருக்கையுள்ள, பழைய லோகத்தில் எத்த ஜனப்பெருப்பமான உண்டாகிறது. சத்யுகத்தில் கேவலம் ஒரே ஒரு தேவதா தர்மம் மாத்திரமாயிருந்து, மனுஷரும் குறவாயிருந்து. தேவதகளில் தெய்வீக குணமான உண்டாவுக, மனுஷரில் உண்டாவில்ல. அப்போழாணல்லோ மனுஷர் போய் தேவதகளுடைய முன்னில் நமஸ்கரிக்கிறது. தேவதகளுடைய மகிம பாடுனு. அவ ஸ்வர்கவாசிகளான, நம்ம கலியுகி நரகவாசிகளாணு அறியுது. மனுஷரில் தெய்வீக குணம் உண்டாயிருக்குவான் சாதிக்கல. ചിലർ പറയും, ഇയാളിൽ വളരെ നല്ല ദൈവിക ഗുണമാണ്. പറയൂ, ഇല്ല, ദേവതകളിലാണ് ദൈവിക ഗുണമുണ്ടാവുക. കാരണം അവർ പവിത്രമാണ്. ഇവിടെ പവിത്രമല്ലാത്തത് കാരണം ആരിലും ദൈവിക ഗുണമുണ്ടാവുക സാധ്യമല്ല. കാരണം ഇത് ആസുരീയ രാവണ രാജ്യമാണല്ലോ. പുതിയ വൃക്ഷത്തിൽ ദൈവിക ഗുണമുള്ള ദേവതകളാണ് വസിക്കുന്നത്. പിന്നീട് വൃക്ഷം പഴയതാകുന്നു. രാവണ രാജ്യത്തിൽ ദൈവിക ഗുണമുള്ളവർ ഉണ്ടാവാൻ സാധിക്കില്ല. സത്യുഗത്തിൽ ആദി സനാതന ദേവീ ദേവതകളുടെ പ്രവൃത്തി മാർഗമായിരുന്നു. പ്രവൃത്തി മാർഗത്തിലുള്ളവരുടെ മഹിമ തന്നെയാണ് പാടപ്പെടുന്നത്. സത്യുഗത്തിൽ നമ്മൾ പവിത്ര ദേവീ ദേവതകളായിരുന്നു. സന്യാസമാർഗമായിരുന്നില്ല. എത്ര പോയിന്റുകളാണ് ലഭിക്കുന്നത്? പക്ഷെ എല്ലാ പോയിന്റുകളും ആരുടെ ബുദ്ധിയിലും ഇരിക്കാൻ സാധിക്കില്ല. പോയിന്റുകൾ മറന്നുപോകുന്നു, അതുകൊണ്ട് തോറ്റുപോകുന്നു, ദൈവിക ഗുണം ധാരണ ചെയ്യുന്നില്ല. ഒരു ദൈവിക ഗുണം തന്നെ നല്ലതാണ്. കൂടുതൽ ആരോടും സംസാരിക്കാതിരിക്കുക, മധുരമായി സംസാരിക്കുക, വളരെ കുറച്ച് സംസാരിക്കുക. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ കുട്ടികൾക്ക് ശബ്ദത്തിൽ നിന്ന് ചലനം, ചലനത്തിൽ നിന്ന് ശാന്തിയിലേക്ക് പോകണം. അതിനാൽ ശബ്ദം വളരെ കുറയ്ക്കണം. ആരാണോ വളരെ കുറച്ച് പതുക്കെ സംസാരിക്കുന്നത്, അപ്പോൾ മനസ്സിലാക്കുന്നു ഇവർ രാജകീയ കുടുംബത്തിലേത് ആണ്. മുഖത്തിൽ നിന്ന് സദാ രത്നങ്ങൾ വരും. സന്യാസി അല്ലെങ്കിൽ ആര് തന്നെയായാലും അവർക്ക് പുതിയതും പഴയതുമായ ലോകത്തിന്റെ വ്യത്യാസം പറഞ്ഞുകൊടുക്കണം. സത്യുഗത്തിൽ ദൈവിക ഗുണങ്ങളുള്ള ദേവതകളായിരുന്നു. അവർ പ്രവൃത്തി മാർഗത്തിൽ ഉള്ളവരായിരുന്നു. നിങ്ങൾ സന്യാസിമാരുടെ ധർമ്മം തന്നെ വേറെയാണ്. എങ്കിലും ഇത് മനസ്സിലാക്കണമല്ലോ. പുതിയ സൃഷ്ടി സത്തോ പ്രധാനമാകുന്നു. ഇപ്പോൾ തമോ പ്രധാനമാണ്. ആത്മാവ് തമോ പ്രധാനമാകുമ്പോൾ ശരീരവും തമോ പ്രധാനമായത് ലഭിക്കുന്നു. ഇപ്പോൾ പതീത ലോകമാണ്. എല്ലാവരെയും പതീതരെന്ന് പറയും. അത് പാവന സത്വപ്രധാന ലോകമാണ്. അത് തന്നെയാണ് പുതിയ ലോകത്ത് നിന്നും ഇപ്പോൾ പഴയതായി മാറിയിരിക്കുന്നത്. ഈ സമയം എല്ലാ മനുഷ്യാത്മാക്കളും നാസ്തികരാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രശ്നങ്ങളും ഉള്ളത്. നാഥനെ അറിയാത്തത് കാരണം പരസ്പരം വഴക്കടിച്ചുകൊണ്ടിരിക്കുന്നു. രചയിതാവിനെയും രചനയെയും അറിയുന്നവരെ ആസ്തികരെന്ന് പറയുന്നു. സന്യാസി ധർമ്മത്തിലുള്ളവർക്കാണെങ്കിൽ പുതിയ ലോകത്തെക്കുറിച്ച് അറിയുകയില്ല. അതിനാൽ അവിടേക്ക് വരുന്നതേയില്ല. ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ആത്മാക്കളും തമോ പ്രധാനമായി മാറിയിരിക്കുന്നു. പിന്നീട് എല്ലാ ആത്മാക്കളെയും സത്തോ പ്രധാനമാക്കി ആരു മാറ്റും? അത് ബാബയ്ക്ക് തന്നെയാണ് ആക്കി മാറ്റാൻ സാധിക്കുന്നത്. സത്തോ പ്രധാനത്തിൽ കുറച്ചു മനുഷ്യരെ ഉണ്ടായിരിക്കുകയുള്ളൂ. ബാക്കി എല്ലാവരും മുക്തിധാമത്തിലിരിക്കുന്നു. ബ്രഹ്മതത്വമാണ്. അവിടെയാണ് നമ്മൾ ആത്മാക്കൾ വസിക്കുന്നത്. അതിനെ ബ്രഹ്മാണ്ടമെന്ന് പറയുന്നു. ആത്മാവ് അവിനാശിയാണ്. ഇത് അവിനാശിയായ നാടകമാണ്. ഇതിലെല്ലാ ആത്മാക്കൾക്കും പാർട്ടുണ്ട്. നാടകം എപ്പോൾ ആരംഭിച്ചു ഇതാർക്കും ഒരിക്കലും പറയാൻ സാധിക്കില്ല. ഇത് അനാദിയായ നാടകമാണല്ലോ. ബാബയ്ക്ക് കേവലം പഴയ ലോകത്തെ പുതിയതാക്കുന്നതിന് വേണ്ടി വരേണ്ടി വന്നു. ബാബ പുതിയ സൃഷ്ടി രചിക്കുന്നുവെന്നല്ല. എപ്പോഴാണോ പതീതമാകുന്നത് അപ്പോഴാണ് വിളിക്കുന്നത്. സത്യുഗത്തിൽ ആരും വിളിക്കുന്നില്ല. അത് പാവന ലോകമാണ്. രാവണൻ പതീതമാക്കുന്നു. പരംപിത പരമാത്മാവ് വന്ന് പാവനമാക്കി മാറ്റുന്നു. പകുതി പകുതിയെന്ന് തീർച്ചയായും പറയും. ബ്രഹ്മാവിന്റെ പകലും ബ്രഹ്മാവിന്റെ രാത്രിയും പകുതി പകുതിയാണ്. ജ്ഞാനത്തിലൂടെ പകലുണ്ടാകുന്നു. അവിടെ അജ്ഞത ഉണ്ടായിരിക്കുകയില്ല. ഭക്തിമാർഗത്തെ ഇരുട്ടിന്റെ മാർഗമെന്ന് പറയുന്നു. ദേവതകൾ പുനർജന്മം എടുത്തെടുത്ത് പിന്നീട് അന്ധകാരത്തിലേക്ക് വരുന്നു. അതുകൊണ്ടാണ് ഈ ഏണിപ്പടികൾ കാണിച്ചിരിക്കുന്നത്. മനുഷ്യരെങ്ങനെ സതോ രജോ തമോയിൽ വരുന്നു എന്ന്. ഇപ്പോൾ എല്ലാവരുടെയും ജീർണിച്ച അവസ്ഥയാണ്. ട്രാൻസ്ഫർ ചെയ്യുന്നതിന്, അതായത് മനുഷ്യനെ ദേവതയാക്കി മാറ്റുന്നതിന് ബാബ വരുന്നു. എപ്പോൾ ദേവതയായിരുന്നോ അപ്പോൾ ആസുരീയ ഗുണങ്ങളുള്ള മനുഷ്യർ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ആസുരീയ ഗുണങ്ങളുള്ളവരെ പിന്നീട് ദൈവിക ഗുണങ്ങളുള്ളവരാക്കി മാറ്റുന്നത് ആരാണ്? ഇപ്പോഴാണെങ്കിൽ അനേക ധർമ്മം അനേക മനുഷ്യരാണ് വഴക്കടിച്ചുകൊണ്ടിരിക്കുന്നു. സത്യുഗത്തിൽ ഒരു ധർമ്മമായതുകൊണ്ട് ദുഃഖത്തിന്റെ കാര്യമില്ല. ശാസ്ത്രങ്ങളിൽ ഒരുപാട് കെട്ടുകഥകളാണ്. അത് ജന്മജന്മാന്തരം പഠിച്ചുവന്നു. ബാബ പറയുന്നു, ഇതെല്ലാം ഭക്തിമാർഗത്തിലെ ശാസ്ത്രങ്ങളാണ്. അതിലൂടെ എന്നെ പ്രാപ്തമാക്കാൻ സാധിക്കില്ല. ഞാനാണെങ്കിൽ സ്വയം ഒരേ ഒരു തവണ വന്നാണ് എല്ലാവരുടെയും സദ്ഗതി ചെയ്യുന്നത്. ഇങ്ങനെ ആർക്കും തിരിച്ചുപോകാൻ സാധിക്കില്ല. വളരെ ക്ഷമയോടെ ഇരുന്ന് മനസ്സിലാക്കി കൊടുക്കണം. അസ്വസ്ഥരാകരുത്. അവർക്ക് തങ്ങളുടേതായ അഹങ്കാരം ഉണ്ടായിരിക്കുമല്ലോ. സാധു സന്യാസിമാരുടെ അടുത്ത് ഫോളോവേഴ്സും ഉണ്ടാകുമല്ലോ. ഉടൻ പറയും, ഇവരിലും ബ്രഹ്മകുമാരിമാർ ഇന്ദ്രജാലം കാണിച്ചിരിക്കുകയാണ് എന്ന്. വിവേകമുള്ളവർ പറയും, ഇത് ചിന്തിക്കേണ്ട കാര്യമാണ്. പ്രദർശിനിയിലും മേളയിലുമെല്ലാം അനേക പ്രകാരത്തിലുള്ളവർ വരുമല്ലോ. പ്രദർശിനിയിലെല്ലാം ആര് തന്നെ വന്നാലും അവർക്ക് വളരെ ക്ഷമയോടുകൂടി മനസ്സിലാക്കി കൊടുക്കണം. എങ്ങനെയാണോ ബാബ ക്ഷമയോടെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരുന്നത്, അതുപോലെ വളരെ ശബ്ദത്തോടെ സംസാരിക്കരുത്. പ്രദർശിനിയിലാണെങ്കിൽ കൂട്ടത്തോടെ ആയിരിക്കുമല്ലോ. പിന്നീട് പറയണം, താങ്കൾ കുറച്ചു സമയം ഒറ്റയ്ക്ക് വന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ താങ്കൾക്ക് രചയിതാവിന്റെയും രചനയുടെയും രഹസ്യം മനസ്സിലാക്കി തരാം. രചനയുടെ ആദിമധ്യ അന്ത്യത്തിന്റെ ജ്ഞാനം രചയിതാവായ ബാബ തന്നെയാണ് മനസ്സിലാക്കി തരുന്നത്. ബാക്കി എല്ലാവരും ഇതല്ല ഇതല്ല എന്ന് പറഞ്ഞു പോകുന്നു. ഒരു മനുഷ്യനും പോകാൻ സാധിക്കില്ല. ജ്ഞാനത്തിലൂടെ സദ്ഗതി ഉണ്ടാകുന്നു. പിന്നീട് ജ്ഞാനത്തിന്റെ ആവശ്യം ഉണ്ടാകുന്നില്ല. ഇവിടെ ഈ ജ്ഞാനം ബാബയ്ക്കല്ലാതെ വേറെ ആർക്കും മനസ്സിലാക്കി തരാൻ സാധിക്കില്ല. മനസ്സിലാക്കി കൊടുക്കുന്നയാൾ ഒരു വൃദ്ധനാണെങ്കിൽ മനുഷ്യർ മനസ്സിലാക്കും, ഇദ്ദേഹവും അനുഭവിയാണല്ലോ. തീർച്ചയായും സത്സംഗമെല്ലാം ചെയ്തിട്ടുണ്ട്. ചില കുട്ടികൾ മനസ്സിലാക്കി കൊടുക്കുമ്പോൾ പറയും, ഇതെന്തറിയാനാണ്. അതിനാൽ ഇങ്ങനെയുള്ള വൃദ്ധർക്ക് പ്രഭാവമുണ്ടാക്കാൻ സാധിക്കുന്നു. ബാബ ഒരേ ഒരു പ്രാവശ്യം വന്നാണ് ഈ ജ്ഞാനം മനസ്സിലാക്കി തരുന്നത്. തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമാക്കി മാറ്റുന്നു. മാതാക്കളിരുന്ന് ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ സന്തോഷമുണ്ടാകും. പറയൂ, ജ്ഞാനസാഗരനായ ബാബ ജ്ഞാനത്തിന്റെ കലശം ഞങ്ങൾ മാതാക്കൾക്കാണ് നൽകിയത്. പിന്നീട് ഞങ്ങളത് മറ്റുള്ളവർക്ക് നൽകുന്നു. വളരെ നമ്രതയോടെ സംസാരിക്കണം. ജ്ഞാനസാഗരനായ ശിവ് ബാബ ഞങ്ങൾക്ക് ജ്ഞാനം കേൾപ്പിക്കുന്നു. പറയുന്നു, ഞാൻ നിങ്ങൾ മാതാക്കളിലൂടെ മുക്തി ജീവൻ മുക്തിയുടെ ഗേറ്റ് തുറക്കുകയാണ്. വേറെ ആർക്കും തുറക്കാൻ സാധിക്കില്ല. ഞങ്ങളിപ്പോൾ പരമാത്മാവിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ ഒരു മനുഷ്യനുമല്ല പഠിപ്പിക്കുന്നത്. ജ്ഞാനസാഗരൻ ഒരേ ഒരു പരംപിത പരമാത്മാവാണ്. നിങ്ങളെല്ലാവരും ഭക്തിയുടെ സാഗരമാണ്. ഭക്തിയുടെ അതോറിറ്റിയാണ് ഉള്ളത്, ജ്ഞാനത്തിന്റെ അല്ല. ജ്ഞാനത്തിന്റെ അതോറിറ്റി ബാബ മാത്രമാണ്. മഹിമയും ഒന്നിന്റെയാണ് ചെയ്യുന്നത്. ആ ബാബ ഉയർന്നതിലും ഉയർന്നതാണ്. നമ്മൾ ആ ബാബയെ തന്നെയാണ് അംഗീകരിക്കുന്നത്. ബാബ നമ്മെ ബ്രഹ്മാവിന്റെ ശരീരത്തിലൂടെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ബ്രഹ്മകുമാരൻ കുമാരിയെന്ന് പാടപ്പെടുന്നത്. ഇങ്ങനെ വളരെ മധുരമായ രൂപത്തിലിരുന്ന് മനസ്സിലാക്കി കൊടുക്കൂ. എത്ര തന്നെ പഠിച്ചിട്ടുള്ളവരായാലും ശരി, അനേകം ചോദ്യങ്ങൾ ഉണ്ടാകും. ആദ്യം ബാബയിൽ മാത്രം നിശ്ചയം ചെയ്യിപ്പിക്കണം. ആദ്യം നിങ്ങളിത് മനസ്സിലാക്കൂ, രചയിതാവ് ബാബയാണോ അതോ അല്ലേ? എല്ലാവരുടെയും രചയിതാവ് ഒരേ ഒരു ശിവബാബയാണ്. ശിവബാബ തന്നെയാണ് ജ്ഞാനത്തിന്റെ സാഗരൻ, അച്ഛൻ, ടീച്ചർ, സദ്ഗുരു ആണ്. ആദ്യം ഇത് ബുദ്ധിയിൽ നിശ്ചയം ചെയ്യൂ. രചയിതാവായ ബാബ തന്നെയാണ് രചനയുടെ ആദിമധ്യ അന്ത്യത്തിന്റെ ജ്ഞാനം നൽകുന്നത്. ബാബ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ബാബ തീർച്ചയായും ശരിയായ കാര്യമാണ് മനസ്സിലാക്കി തരിക. പിന്നീട് ഒരു ചോദ്യവും ഉണ്ടാവാൻ സാധിക്കില്ല. ബാബ വരുന്നത് തന്നെ സംഗമത്തിലാണ്. കേവലം പറയുന്നു, എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ പാപം ഭസ്മമാകും. പതിതരെ പാവനമാക്കി മാറ്റലാണ് എന്റെ ജോലി. ഇപ്പോൾ തമോ പ്രധാന ലോകമാണ്. പതിത പാവനൻ ബാബയില്ലാതെ ആർക്കും ജീവൻ മുക്തി നേടാൻ സാധിക്കില്ല. എല്ലാവരും ഗംഗാസ്നാനം ചെയ്യാൻ പോകുന്നു, അപ്പോൾ പതിതരാണല്ലോ. ഞാനാണെങ്കിൽ പറയുന്നുമില്ല ഗംഗാസ്നാനം ചെയ്യൂ എന്ന്. ഞാൻ പറയുകയാണ്, എന്നെ മാത്രം ഓർമ്മിക്കൂ. ഞാൻ നിങ്ങളെല്ലാ പ്രിയതമകളുടെയും പ്രിയതമനാണ്. എല്ലാവരും ഒരു പ്രിയതമനെ തന്നെയാണ് ഓർമ്മിക്കുന്നത്. രചനയുടെ രചയിതാവ് ഒരേ ഒരു ബാബയാണ്. ആ ബാബ പറയുകയാണ്, ദേഹി അഭിമാനിയായി എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ ഈ യോഗാഗ്നിയിലൂടെ വികർമ്മം വിനാശമാകും. പഴയ ലോകം മാറിക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ തന്നെയാണ് ബാബ ഈ യോഗം പഠിപ്പിക്കുന്നത്. വിനാശം മുന്നിൽ നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ദേവതയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ബാബ എത്ര സഹജമായാണ് പറഞ്ഞു തരുന്നത്. ബാബയുടെ മുന്നിലിരുന്ന് കേൾക്കുന്നുണ്ട്, പക്ഷേ ഏകരസമായല്ല കേൾക്കുന്നത്. ബുദ്ധി മറ്റു ഭാഗങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഭക്തിയിലും ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. മുഴുവൻ ദിവസവും വെറുതെ പോകുന്നു. ബാക്കി നിശ്ചയിക്കപ്പെട്ട സമയത്ത് പോലും ബുദ്ധി അവിടെയും ഇവിടെയും പോകുന്നു. എല്ലാവരുടെയും അവസ്ഥ ഇങ്ങനെയാണ്. മായ ആണല്ലോ. ചില കുട്ടികൾ ബാബയുടെ മുന്നിലിരിക്കെ ധ്യാനത്തിലേക്ക് പോകുന്നു. ഇതും സമയം നഷ്ടപ്പെടുത്തലാണല്ലോ. ശേഖരണമാണെങ്കിൽ ഉണ്ടാകുന്നുമില്ല. ബാബ പറയുകയാണ്, ഓർമ്മയിലിരിക്കൂ, അതിലൂടെ വികർമ്മം വിനാശമാകും. ധ്യാനത്തിൽ പോകുന്നതുകൊണ്ട് ബുദ്ധിയിൽ ബാബയുടെ ഓർമ്മ ഉണ്ടായിരിക്കുകയില്ല. ഈ എല്ലാ കാര്യങ്ങളിലും വളരെയധികം നഷ്ടമാണ്. നിങ്ങൾക്കാണെങ്കിൽ കണ്ണുകൾ പോലും അടയ്ക്കേണ്ടതില്ല, ഓർമ്മയിലിരിക്കണമല്ലോ. കണ്ണുകൾ തുറന്നിരിക്കുന്നത് കൊണ്ട് ഭയക്കേണ്ടതില്ല. കണ്ണ് തുറന്നിട്ടാവണം, ബുദ്ധിയിൽ പ്രിയതമനെ ഓർമ്മയുണ്ടാവണം. കണ്ണുകൾ അടച്ചിരിക്കുക, ഇത് നിയമമല്ല. ബാബ പറയുകയാണ്, ഓർമ്മയിലിരിക്കൂ. ഇങ്ങനെ കണ്ണുകൾ അടയ്ക്കൂ എന്നൊരിക്കലും പറയുന്നില്ല. കണ്ണുകൾ അടച്ച് തല ഇങ്ങനെ താഴ്ത്തിയിരുന്നാൽ ബാബയെ എങ്ങനെ കാണും? കണ്ണുകൾ ഒരിക്കലും അടയ്ക്കരുത്. കണ്ണുകൾ അടഞ്ഞു പോകുന്നുവെങ്കിൽ എന്തോ കലർപ്പുണ്ട്, വേറെ ആരെയെങ്കിലും ഓർമ്മ വരുന്നുണ്ടാകും. ബാബ പറയുകയാണ്, വേറെ ഏതെങ്കിലും മിത്രസംബന്ധികളെ ഓർമ്മ വന്നു എങ്കിൽ നിങ്ങൾ സത്യമായ പ്രിയതമകളല്ല. സത്യമായ പ്രിയതമകളായി മാറണം, അപ്പോഴേ ഉയർന്ന പദവി നേടൂ. മുഴുവൻ പരിശ്രമവും ഓർമ്മയിലാണ്. ദേഹാഭിമാനത്തിൽ ബാബയെ മറന്നുപോകുന്നു, പിന്നീട് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ മധുരമായി മാറണം, അന്തരീക്ഷവും മധുരമായിരിക്കണം. ഒരു ശബ്ദവും ഉണ്ടാകരുത്. ആരെങ്കിലും വരികയാണെങ്കിൽ കാണട്ടെ എത്ര മധുരമായാണ് സംസാരിക്കുന്നത്. വളരെയധികം ശാന്തി ഉണ്ടായിരിക്കണം. ഒരു വഴക്കോ ലഹളയോ ഉണ്ടാകരുത്. ഇല്ല എങ്കിൽ അച്ഛൻ, ടീച്ചർ, ഗുരു മൂന്നുപേരെയും നിന്ദിക്കുകയാണ്. അവർ പിന്നീട് കുറഞ്ഞ പദവിയെ നേടൂ. കുട്ടികൾക്കിപ്പോൾ വിവേകം ലഭിച്ചിരിക്കുകയാണ്. ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ ഉയർന്ന പദവി നേടുന്നതിന് വേണ്ടി പഠിപ്പിക്കുകയാണ്. പഠിച്ച് പിന്നീട് മറ്റുള്ളവരെയും പഠിപ്പിക്കണം. സ്വയവും മനസ്സിലാക്കാൻ കഴിയും. നമ്മളാണെങ്കിൽ ആർക്കും കേൾപ്പിക്കുന്നില്ല എങ്കിൽ എന്ത് പദവി നേടാനാണ്? പ്രജയെ ഉണ്ടാക്കുന്നില്ല എങ്കിൽ എന്താവാനാണ്? യോഗമില്ല, ജ്ഞാനമില്ല എങ്കിൽ പിന്നീട് തീർച്ചയായും പഠിച്ചവരുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ടി വരും. അവനവനെ നോക്കണം. ഈ സമയം തോറ്റുപോയാൽ കുറഞ്ഞ പദവി നേടുകയാണെങ്കിൽ കൽപ്പകൽപ്പാന്തരം കുറഞ്ഞ പദവിയായി പോകും. ബാബയുടെ ജോലിയാണ് മനസ്സിലാക്കി തരിക. മനസ്സിലാക്കുന്നില്ല എങ്കിൽ തന്റെ പദവി ഭ്രഷ്ടമാകും. എങ്ങനെ ആർക്കെങ്കിലും മനസ്സിലാക്കി കൊടുക്കണം. അതും ബാബ മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എത്ര കുറച്ചും പതുക്കെയും സംസാരിക്കുന്നുവോ അത്രയും നല്ലതാണ്. ബാബ സേവനം ചെയ്യുന്നവരുടെ മഹിമയും ചെയ്യുന്നുണ്ടല്ലോ. വളരെ നല്ല സേവനം ചെയ്യുകയാണെങ്കിൽ ബാബയുടെ ഹൃദയത്തിൽ കയറുന്നു. സേവനത്തിലൂടെ തന്നെയാണല്ലോ ഹൃദയത്തിൽ കയറുക. തീർച്ചയായും ഓർമ്മയുടെ യാത്രയും ആവശ്യമാണ്. അപ്പോഴേ സതോ പ്രധാനമായി മാറൂ. ശിക്ഷ കൂടുതൽ അനുഭവിക്കുകയാണെങ്കിൽ പദവിയും കുറഞ്ഞുപോകും. പാപം ഭസ്മമാകുന്നില്ല എങ്കിൽ ശിക്ഷയും ഒരുപാട് അനുഭവിക്കേണ്ടി വരുന്നു, പദവിയും കുറഞ്ഞുപോകുന്നു. അതിനെ നഷ്ടമെന്ന് പറയുന്നു. ഇത് വ്യാപാരമാണല്ലോ, നഷ്ടത്തിലേക്ക് പോകരുത്. ദൈവിക ഗുണം ധാരണ ചെയ്യൂ. ഉയർന്നവരായി മാറണം. ബാബ ഉന്നതിക്ക് വേണ്ടിയാണ് ഇപ്രകാരത്തിലുള്ള കാര്യങ്ങൾ കേൾപ്പിക്കുന്നത്. ഇപ്പോൾ എന്ത് ചെയ്യുന്നുവോ അത് നേടും. നിങ്ങൾ മാലാഖയായി മാറണം. അങ്ങനെയുള്ള ഗുണങ്ങളും ധാരണ ചെയ്യണം. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികളെ പ്രതി മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും പുലർക്കാല വന്ദനവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യ സാരം: ഒന്ന്, ആരോടാണെങ്കിലും വളരെ നമ്രതയോടെയും പതുക്കെയും സംസാരിക്കണം. പെരുമാറ്റം വളരെ മധുരമാകണം. ശാന്തിയുടെ അന്തരീക്ഷമായിരിക്കണം. യാതൊരു തരത്തിലുള്ള ശബ്ദവും ഉണ്ടാക്കരുത്. എങ്കിൽ സേവനത്തിൽ സഫലത ഉണ്ടാകും. രണ്ട്, സത്യം സത്യമായ പ്രിയതമയായി മാറി ഒരു പ്രിയതമനെ ഓർമ്മിക്കണം. ഓർമ്മയിലൊരിക്കലും കണ്ണുകളടച്ച് തലതാഴ്ത്തി ഇരിക്കരുത്. ദേഹി അഭിമാനി ആയിരിക്കണം. വരദാനം സർവഘടനാവുകളെയും സ്വയത്തിനു വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ഉപയോഗിക്കുന്നവരായ അഖണ്ഡ മഹാദാനിയായി ഭവിക്കൂ. എങ്ങനെയാണ് ബാബയുടെ ഭണ്ഡാരം സദാ നിറഞ്ഞിരിക്കുന്നത്? ദിവസവും കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ താങ്കളുടെയും അഖണ്ഡമായ ഭണ്ഡാരം ആയിരിക്കണം. കാരണം താങ്കളുടെ അടുത്ത് ജ്ഞാനത്തിന്റെ, ശക്തികളുടെ, സന്തോഷത്തിന്റെ നിറഞ്ഞ ഭണ്ഡാരമാണ് ഉള്ളത്. ഇതുകൂടെ വെക്കുന്നതിനും ഉപയോഗിക്കുന്നതിനും യാതൊരു അപകടങ്ങളും ഇല്ല. ഈ ഭണ്ഡാരം സദാ തുറന്നിരുന്നാലും കള്ളന്മാർ വരില്ല. അടച്ചുവെച്ചാൽ കള്ളൻ വരും. അതുകൊണ്ട് ദിവസവും തനിക്ക് ലഭിച്ച ഖജനാവുകളെ നോക്കൂ. സ്വയത്തിന് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ഉപയോഗിക്കുമ്പോൾ അഖണ്ഡ മഹാദാനിയായി മാറാം. ശ്ലോകൻ: കേട്ടതിനെ മനനം ചെയ്യൂ. മനനം ചെയ്യുന്നതിലൂടെ ശക്തിശാലിയായി മാറാം. അവ്യക്ത സൂചന: കമ്പൈൻഡ് സ്വരൂപത്തിന്റെ സ്മൃതിയിലൂടെ സദാ വിജയികളായി മാറൂ. സേവയും സ്ഥിതിയും, ബാബയും താങ്കളും ഈ കമ്പൈൻഡ് സ്ഥിതിയും കമ്പൈൻഡ് സേവനവും ചെയ്യുമ്പോൾ സദാ ഫരിഷ്ത സ്വരൂപത്തിന്റെ അനുഭവം ചെയ്യാം. സദാ ബാബ കൂടെയുണ്ട്, കൂട്ടുകാരനുമാണ്. ഈ ഡബിൾ അനുഭവം ഉണ്ടാകണം. ലഹരിയിൽ സദാ ബാബ കൂടെയുണ്ട് എന്ന അനുഭവം ചെയ്യൂ. സേവനത്തിലും കൂട്ടുകാരനാണെന്നുള്ള അനുഭവം ചെയ്യൂ. ഓം ശാന്തി.